ദൈവത്തിന് സ്തോത്രം. കഷ്ടതയെ സന്തോഷത്തോടെ നേരിടുക എന്നുള്ളത് ഒരു പ്രത്യേക അനുഭവമാണ്. ചെറിയൊരു ബുദ്ധിമുട്ട് വന്നാൽ ചിലർ നിരാശരാകും, മറ്റു ചിലർ അമർഷത്തോടെ പ്രതികരിക്കും. അതേസമയം വേറൊരു കൂട്ടർ അവരുടെ മനസ്സ് പുകയുമായിരിക്കും, എന്നാൽ കർത്താവിന് വേണ്ടി സകലവും സന്തോഷത്തോടെ സഹിക്കുന്നു. ദൈവ പൈതലിന് കഷ്ടത സന്തോഷത്തോടെ പുഞ്ചിരിയോടെ സ്വീകരിക്കാൻ കഴിയും. ഈ വിഷയത്തെപ്പറ്റി ചിന്തിക്കുവാൻ വചനത്തിലെ തുരുത്തികളെപ്പറ്റി നമുക്കൊരു പഠനം ആരംഭിക്കാം. ആദ്യമായി നാം ചിന്തിക്കുന്നത് പുകയത്തു വെച്ച തുരുത്തികളെപ്പറ്റിയാണ്. അതിനായി ബൈബിൾ സ്റ്റഡിയുടെ ഈ പരിപാടിയിലേക്ക് നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനം 119:83, സാംസ് ചാപ്റ്റർ 119:83, പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. പുകയത്തു വെച്ച തുരുത്തി പോലെ ഞാനാകുന്നു, എങ്കിലും നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. ക്രൂസ് ഇൻ ദ സ്മോക്ക്. അഗ്നിബാധ ഉണ്ടായ സ്ഥലം സന്ദർശിക്കുമ്പോൾ അവശിഷ്ടങ്ങളെല്ലാം പുക മൂലം കറുത്ത നിറം ബാധിച്ചതും ഭംഗി നഷ്ടപ്പെട്ടതും പ്രയോജനരഹിതവുമായ വസ്തുക്കളായിരിക്കും. എന്നാൽ പുകയത്ത് വെച്ച് ഉണങ്ങിയാൽ മാത്രം വില കിട്ടുന്ന പ്രയോജനമുള്ളവായ ചില വസ്തുക്കളുമുണ്ട്. ഉദാഹരണം, റബ്ബർ ഷീറ്റ്, ഒട്ടുപാൽ, തോട്ടുപുള്ളി, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങൾ പുകയത്ത് വെച്ച് ഉണക്കി കഴിയുമ്പോഴാണ് അതിന് വില കിട്ടുന്നത്. പണ്ട് യഹൂദന്മാർ ദീർഘദൂര യാത്രയിൽ തോൽ തുരുത്തികളാണ് വെള്ളം കൊണ്ടുപോകാനായി ഉപയോഗിച്ചിരുന്നത്. തുകൽ കൊണ്ടുണ്ടാക്കിയ സഞ്ചികൾ പുകയത്ത് തൂക്കിയിട്ട് അവർ ഉണക്കിയെടുക്കും. അപ്പോൾ അവയുടെ രൂപഗുണം നഷ്ടമാകും, അവരുടെ പുറമെയുള്ള സൗന്ദര്യം നഷ്ടമാകും. എന്നാൽ അത് ഏറ്റവും പ്രയോജനമുള്ളതാകുന്നത് പുകയത്ത് തൂക്കിയിടുമ്പോഴാണ്. ചൂട് ചെല്ലുമ്പോൾ തൊലിയിലെ ജലാംശം നഷ്ടമാകുകയും അതിൻ്റെ ഭംഗി കുറഞ്ഞ് ചുരുങ്ങുന്നു. എന്നാൽ അപ്പോൾ മാത്രമാണ് അകം കൂടുതൽ ഉപയുക്തമാകുന്നത്. സങ്കീർത്തനം 119:83 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ പുകയത്ത് വെച്ച തുരുത്തി പോലെ ആകുന്നു, എങ്കിലും ഞാൻ നിന്റെ ചട്ടങ്ങളെ മറക്കുന്നില്ല. ദൈവവചനം ഉള്ളിൽ നിറയുവാൻ കാരണം ദൈവത്തെ അന്വേഷിപ്പാൻ ഇടയായതിൻ്റെ കാരണവും തുരുത്തി പുകയത്ത് വെച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ പുകയേറ്റതുമൂലമാണ്. പുകയത്ത് വെച്ച തുരുത്തി പോലെ മാറിയ ഒരു വ്യക്തിയാണ് യേശു. ഈ മാറിയ അവസ്ഥയെപ്പറ്റി യെശയ്യാപ്രവചനം 53:2 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായി, നാമോ അവനെ ആദരിച്ചില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1948 രണ്ട് സുഹൃത്തുക്കൾ തിരുവല്ലായുടെ സമീപ പ്രദേശത്ത് നിന്ന് മധുരയിൽ തുണിയെടുക്കുവാനായി പോയി. തുണിക്കടയിലേക്ക് ആവശ്യമായത് ക്രമീകരിച്ച ശേഷം ക്ഷീണിതരായ അവർ സുവിശേഷ വേലക്കായി തങ്ങളുടെ നാട്ടിൽ നിന്നുമെത്തിയ സുഹൃത്തിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങാമെന്ന് കരുതി വീട് തിരക്കി അവസാനം അവർ കണ്ടെത്തി. അവർ മുറ്റത്തെത്തുമ്പോൾ വീടിനകത്ത് കരഞ്ഞുകൊണ്ട് പാട്ടുപാടുന്നതും പ്രാർത്ഥിക്കുന്നതും കേൾക്കാം. പ്രാർത്ഥന തീരുന്നത് വരെ അവർ പുറത്ത് കാത്തുനിന്നു. പ്രാർത്ഥന തീർന്നപ്പോൾ അവർ വാതിൽക്കൽ മുട്ടി. വാതിൽ തുറന്നതോ അകത്ത് കരഞ്ഞ ആളാണെന്ന് തോന്നത്തില്ല, അത്രയ്ക്ക് സുസ്മേരവതനായിട്ടാണ് ആ ഉപദേശി വാതിൽ തുറന്നത്. അകത്ത് കയറി അവർ കയറിക്കഴിഞ്ഞ് അവിടെയൊക്കെ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ആ വീടിനകത്ത് തീ പുകഞ്ഞിട്ട് കുറേ ദിവസങ്ങളായി എന്ന്. അദ്ദേഹം ഒരു പട്ടിണി കോലം പോലെയാണ് നിന്നത്. എന്നിട്ടും തൻ്റെ പ്രിയനെ മറക്കാതെ സുവിശേഷിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ചും, രാത്രിയിൽ വന്നപ്പോൾ പട്ടിണി കിടക്കേണ്ടിയ മനുഷ്യൻ കണ്ണുനീരോടെ തന്നെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതും കേട്ടപ്പോൾ, ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ സുഹൃത്തുക്കളുടെ ഉള്ളം നൊന്തു. അവർ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരികയും ആഹാരം പാകം ചെയ്യുകയും ചെയ്ത് മാത്രമല്ല, അടുത്ത ദിവസം രാവിലെ അവർ പുറപ്പെടുമ്പോൾ അവരുടെ നാട്ടിലുള്ള ഒരു കൺവെൻഷനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയും യാത്രക്കൂലിക്ക് ആവശ്യമായ പണം നൽകുകയും ചെയ്തു. തൻ്റെ ജീവിതത്തിലെ ആദ്യമായി ഒരവസരം മറ്റുള്ളവർ നൽകുന്നത് അപ്പോഴാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. പുകയത്ത് വച്ചിട്ടും രൂപവും ഭാവവും എല്ലാം മാറിയിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച ആ വ്യക്തിയെ ദൈവം എങ്ങനെ മറക്കും? ദൈവവും അവനെ കൈവിട്ടില്ല. ശോധനകൾ അടിക്കടി വരുമ്പോൾ നമ്മെ വിമർശിക്കുന്നവരുണ്ട്, അനർത്ഥം കണ്ട് സന്തോഷിക്കുന്നവരുണ്ട് എന്ന കാര്യം നാം മറക്കരുത്. ഈ ലോക മനുഷ്യരെ കണ്ട് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇവർ സാത്താന്യ പ്രതീകങ്ങളാണ്. ഉദാഹരണമായി ഇയ്യോബിൻ്റെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കാം. ഇയ്യോബ് സർവസമൂഹ യാഗവും പ്രാർത്ഥനയും ദൈവത്തോട് ചേർന്ന് നടക്കുന്ന നല്ല മനുഷ്യനുമായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും ദൈവത്തിന് പ്രിയപ്പെട്ടവനായപ്പോഴും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥം സംഭവിച്ചു. പുകയത്ത് വെച്ച തുരുത്തിയായി മാറിയ ഇയ്യോബ് തൻ്റെ അവസ്ഥയെപ്പറ്റി അദ്ദേഹം തന്നെ വിവരിക്കുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 30:26 മുതലുള്ള ചില ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു, ഞാൻ കർത്തവനായി നടക്കുന്നു, എൻ്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. ഇങ്ങനെ അദ്ദേഹം തൻ്റെ അവസ്ഥയെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിലിരുന്ന് ദേഹം മുഴുവനും മാന്തി പറിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികൂലത്തിൽ സഹതപിക്കേണ്ട ഭാര്യ പറഞ്ഞത്, നിങ്ങൾക്കിനിയെങ്കിലും ആ ദൈവത്തെ ഒന്ന് തള്ളിപ്പറയരുതോ എന്ന്. അപ്പോഴും ഇയ്യോബിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക്, നാം ദൈവത്തിൽ നിന്ന് നന്മയെ അനുഭവിക്കുന്നു, തിന്മയും കൂടെ അനുഭവിക്കരുതോ എന്നാണ്. ഇയ്യോബ് ഇതിലൊന്നിലും അധരം കൊണ്ട് പാപം ചെയ്തില്ല. ഇയ്യോബിൻ്റെ പുസ്തകം 23:10 ഇയ്യോബ് പറയുന്നത്, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ്. എത്ര പുകയത്തിട്ടാലും എത്ര തീ ശക്തമായാലും ഇയ്യോബിൻ്റെ ആ വിശ്വാസം പോലെ അധരം കൊണ്ട് പാപം ചെയ്യാത്തവരായി പൊന്നുപോലെ പുറത്തു വരുവാൻ നമുക്ക് കഴിയുമോ? ചില അവസരങ്ങളിൽ വരുന്ന പുകകൾ ശ്വാസതടസ്സവും കണ്ണുനീരും ഉണ്ടാക്കുന്നു. ഇതുപോലെ നമുക്ക് ശ്വാസതടസ്സവും കണ്ണുനീരും വരുത്തുന്നവരുടെ സ്വഭാവത്തെ പറ്റി 119:85 85-86 വാക്യങ്ങളിൽ കാണാം. നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്ത അഹങ്കാരികൾ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു. എന്നെ ഉപദ്രവിക്കുന്നത് ആരാ? എൻ്റെ കഷ്ടതകളിൽ കളിയാക്കുന്നത് ആരാ? നിന്റെ ന്യായപ്രമാണത്തെ അനുസരിക്കാത്തവർ തന്നെ. അവർ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു, ഭൂമിയിൽ എന്നെ മിക്കവാറും മുടിച്ചിരിക്കുന്നു, നിന്റെ പ്രമാണങ്ങളെ എന്നിട്ടും ഞാൻ ഉപേക്ഷിക്കുന്നില്ല. അവർ എനിക്കായി കുഴി കുഴിച്ചിരിക്കുന്നു, എന്നിട്ടും കർത്താവേ ഞാൻ നിന്നെ ഒരിക്കൽ പോലും തള്ളി പറയുന്നില്ല. എന്ന് സങ്കീർത്തൻകാരൻ ഇവിടെ സാക്ഷിക്കുന്നതായി നമുക്ക് കാണാം. ധൈര്യമായി പ്രതികൂലത്തെ നേരിടുന്നവൻ്റെ അടുക്കൽ ദൈവം തന്നെ ഇറങ്ങി വരികയോ രക്ഷിപ്പാൻ പ്രകൃതിയോട് കൽപ്പിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാം. ദാനിയൽ പ്രവചനം 3:15 ഉള്ള വാക്യങ്ങൾക്കകത്ത് നോക്കിയാൽ ചില ഭാഗങ്ങൾ നമുക്കിത് കാണാൻ സാധിക്കും. ദൈവം തന്നെ ഇറങ്ങി വരിക. ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചവർ 30 നിയമങ്ങൾ അനുസരിക്കാതെ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവരെ ഒരു പ്രത്യേക സാഹചര്യമുണ്ടാക്കി സ്വർണബിംബത്തെ നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും തീയിലിടുമെന്ന് പറഞ്ഞിട്ടും ഞങ്ങളെ ഞങ്ങളുടെ ദൈവം രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, എങ്കിലും ഞങ്ങൾ കൽപ്പന തെറ്റിക്കയില്ലെന്ന് പറഞ്ഞവരെ ചൂളയുടെ ചൂട് കൂട്ടിയിട്ടിട്ടും അവരെ കൊണ്ട് തീയിലിട്ടവർ ദഹിച്ചുപോയി. എന്നാൽ ഈ തീക്കകത്ത് വീണവർക്ക് ഒരു കുഴപ്പവും സംഭവിച്ചില്ല. അതെ, ആ തീയിൽ യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്നു. തൻ്റെ മക്കളെ രക്ഷിക്കാൻ യഹോവ തന്നെ അവിടെ ഇറങ്ങി വരും. ഒരു പുകയും നമ്മുടെ കണ്ണ് നിറയ്ക്കത്തില്ല, ഒരു പുകയും നമുക്ക് ശ്വാസമുട്ടൽ ഉണ്ടാക്കുകയില്ല, ഒരു ചൂടും നമ്മളെ തകർക്കുകയില്ല. കാരണം ആ ചൂടിനകത്ത് ഇറങ്ങുന്ന സർവശക്തൻ നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് പരിഹാസികളെ, ദ്രോഹിക്കുന്നവരെ, നിങ്ങൾ സന്തോഷിക്കേണ്ട. കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്നവരോട് കൂടെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 16 നാം കാണുന്നുണ്ട്, ഏറ്റവും വേദനിപ്പിച്ച പൗലൂസിനെ ശീലാസിനെയും കാരാഗ്രഹത്തിലാക്കി. അപ്പോഴും അവർ പാടി ദൈവത്തെ സ്തുതിച്ചു. വേദനയിലും തൻ്റെ മക്കൾ പാട്ടുപാടി സ്തുതിക്കുമ്പോൾ അത് കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ ആ സംഭവത്തിനകത്ത് പട്ടിണി കിടന്ന മനുഷ്യൻ പാട്ടുപാടി പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചപ്പോൾ അദ്ദേഹം ഒഴുക്കിയ കണ്ണുനീർ കണ്ട ദൈവം അതിനുള്ള ഒരു മാർഗം അവിടെ ഒരുക്കി കൊടുത്തു. അതുപോലെ വേദനയിൽ ആ കാരാഗ്രഹത്തിൽ കിടന്ന് ചങ്ങലയാൽ ബന്ധിതരായ 2 പാട്ടുപാടി ആരാധിച്ചപ്പോൾ ദൈവം പ്രകൃതിയോട് കൽപ്പിച്ചു ഒന്ന് കുലുങ്ങാൻ. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ രക്ഷിക്കാൻ പ്രകൃതിയോടും ദൈവം ചിലപ്പോൾ കൽപ്പിക്കും. ചില സമയത്ത് ദൈവം തന്നെ നേരിട്ടിറങ്ങി വരും, ചില സമയത്ത് പ്രകൃതിയോട് കൽപ്പിക്കും. ഒരു കുലുക്കം ഭൂമി കുലുങ്ങി. എന്നാൽ എങ്ങും ഒന്നും സംഭവിച്ചില്ല, ചങ്ങലകളെല്ലാം അഴിഞ്ഞു വീണത് മാത്രമേ ഉള്ളൂ. അതായത് ദൈവത്തിൻ്റെ മക്കളെയെല്ലാം ദൈവം സ്വതന്ത്രരാക്കി. ആരൊക്കെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നോ, തൻ്റെ മക്കളെ മാത്രമല്ല, ആരൊക്കെ കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നോ അവരെ എല്ലാം ദൈവം സ്വതന്ത്രരാക്കി. അതാ ദൈവത്തിൻ്റെ കരുണയെന്ന് പറയുന്നത്. ചില പുക പിടിച്ച് കരിഞ്ഞ പാത്രങ്ങൾ അല്ലെ കരിഞ്ഞ വസ്തുക്കൾ കൊള്ളത്തില്ലെന്നും പറഞ്ഞ് നമ്മൾ വെളിക്കളയും. എന്നാൽ നല്ല മഴ പെയ്താൽ അത് കഴുകി വൃത്തിയാക്കി കിട്ടും. അതുപോലെ ഒന്നിനും കൊള്ളത്തില്ല എന്ന് കരുതി ഉപേക്ഷിക്കുന്ന ചില വ്യക്തികൾ ഒരു പാട്ടോ ഒരു ലഘുലേഖയോ ഒരു വചനത്തിലെ വരിയോ ആരിൽ നിന്നെങ്കിലും കേൾക്കുകയോ വായിക്കുകയോ ചെയ്താൽ അവർ നല്ല മാനപാത്രങ്ങളായി മാറും. പുകയത്തിരുന്ന നാം ആകുന്ന തുരുത്തികളുടെ അനുഭവങ്ങൾ, പ്രത്യാശയുടെ വാക്കുകൾ, പാട്ടുകൾ, പ്രാർത്ഥനകൾ, ആശ്വാസ വാക്കുകൾ, ഇതൊക്കെ ഈ അന്ത്യകാലത്ത് അനേകരെ രക്ഷിച്ചെടുക്കാനുള്ള മുഖാന്തരങ്ങളായി മാറണം. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും മാത്രമേ ഈ അന്ത്യകാലത്തുള്ളൂ. സത്യവും നീതിയും എങ്ങു നിന്നും ലഭിക്കത്തില്ല. എന്നാൽ നാം ഓർക്കേണ്ടുന്നത് ഈ പ്രതികൂലത്തിലും ദൈവിക ചട്ടങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് പുകയത്ത് വെച്ച തുരുത്തി പോലെ ഞാനാകും. കാരണം പുകയത്ത് വെച്ച തുരുത്തിക്കകത്താണ് കൂടുതൽ അളവ് കൊള്ളുന്നത്. ഞാനാകുന്ന തുരുത്തി പുകയത്തെൻ്റെ ദൈവം വയ്ക്കുമ്പോൾ അതിനകത്ത് ദൈവവചനം നിറഞ്ഞ് ദൈവിക ശക്തി നിറഞ്ഞതായി ഞാൻ പാടുകയും പ്രാർത്ഥിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ആശ്വാസം പകരുവാൻ, അനേകരെ ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയണം എന്ന ആഗ്രഹത്തോടെ ഇന്ന് നിങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക. ചൂളയുടെ ചൂട് കഠിനമായാലും ആ ചൂളയിൽ അകത്തിറങ്ങിയ ഒരു ദൈവം നിന്നെ രക്ഷിക്കുന്ന ദൈവമാണ്. പുക കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. പാപം ചെയ്തു കൂട്ടുന്നവരെ ഓർക്കുക. പുകയേറ്റ് രൂപസാദൃശ്യം നഷ്ടപ്പെട്ട ഒരു യേശുവിനെ, നിന്റെ സകല പാപങ്ങളും അവൻ വഹിച്ചു, നിന്റെ സകല രോഗങ്ങളും അവൻ വഹിച്ചു. അവൻ കാൽവറിയിൽ യാഗമായി. അവനെ കണ്ടാൽ ആളറിയത്തില്ലായിരുന്നു. അവനിൽ ഒരു രൂപഗുണവുമില്ലായിരുന്നു. എല്ലാവരും അവനെ അവഹേളിച്ചു. ഇതെല്ലാം ആർക്കു വേണ്ടി? എനിക്കും നിനക്കും വേണ്ടിയാണ് അവൻ സഹിച്ചത്. അതുകൊണ്ട് പുകയത്ത് വെച്ച തുരുത്തിയാകുമ്പോൾ ഓർക്കുക, നമുക്ക് വേണ്ടി യാഗമായൊരു കർത്താവിനെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിയണമെന്നുള്ള ഒരാഗ്രഹം നമ്മളിലുണ്ടായി നല്ല തുരുത്തികളായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നവർക്ക് കൂട്ടാളിയുമാകും എന്നരുളിയ കർത്താവേ, തിരുവചന പ്രകാരം അങ്ങ് ചെയ്യുന്ന നന്മകൾക്കായി സ്തോത്രം. പ്രതികൂലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ തകർത്താലും അങ്ങയുടെ കൽപ്പനകൾ കാത്തു സൂക്ഷിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രതികൂലങ്ങൾ ഏറുമ്പോൾ ക്ഷീണവും വാട്ടവും ഉണ്ടാകാം. എന്നാലും ഞങ്ങളുടെ ഉള്ള് പുകയത്ത് വെച്ച തുരുത്തി പോലെ അനുഗ്രഹപ്പെട്ടതാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും പുകയത്ത് വെച്ച നല്ല തുരുത്തികളായി ഈ ലോകയാത്രയിൽ, ദീർഘയാത്രയിൽ പുകയത്ത് വെച്ച തുരുത്തിയിൽ മാത്രമേ കൂടുതൽ അളവ് കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് ഈ ദീർഘയാത്രയിൽ പുകയത്ത് വെച്ച തുരുത്തിയിൽ കൊള്ളുന്ന ഉപയോഗപ്രദമായ നല്ല തുരുത്തികളായി തീരുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബൈബിൾ സ്റ്റഡി .com.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്.